യോഹന്നാൻ അദ്ധ്യായം 4. യേശു യോഹന്നാനേക്കാൾ കൂടുതൽ പേരെ സ്നാനപ്പെടുത്തുകയും ശിഷ്യന്മാരാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പരീശന്മാർ അറിഞ്ഞു. പക്ഷേ യേശു യഥാർത്ഥത്തിൽ ആരെയും സ്നാനപ്പെടുത്തിയിരുന്നില്ല, അവനു വേണ്ടി അവന്റെ ശിഷ്യന്മാരാണത് ചെയ്തത്. ഇതേപ്പറ്റി പരീശന്മാർ കേട്ടുവെന്ന് യേശു അറിഞ്ഞു. അതിനാൽ യേശു യഹൂദ്യ വിട്ട് ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അങ്ങോട്ടുള്ള വഴിയെ യേശുവിന് ശമരിയ രാജ്യത്തുകൂടി പോകേണ്ടിയിരുന്നു. ശമരിയയിൽ സുഖാർ എന്ന നഗരത്തിൽ യേശു വന്നു. യാക്കോബ് തന്റെ പുത്രൻ യോസഫിന് നൽകിയ കൃഷിയിടത്തിനടുത്താണ് ഈ സ്ഥലം. യാക്കോബിന്റെ കിണർ അവിടെയായിരുന്നു. ദീർഘയാത്രയിൽ യേശു വളരെ ക്ഷീണിതനായിരുന്നു. അവൻ കിണറ്റിൻകരയിലിരുന്നു. നേരം ഉച്ചയോടടുത്തിരുന്നു. ഒരു ശമരിയക്കാരി വെള്ളം കോരാൻ അവിടെ എത്തി. യേശു അവളോട് പറഞ്ഞു,
എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരൂ.
യേശുവിന്റെ ശിഷ്യന്മാർ ഗ്രാമത്തിൽ ആഹാരം വാങ്ങാൻ പോയപ്പോഴാണിത് സംഭവിച്ചത്. ശമരിയക്കാരി മറുപടി പറഞ്ഞു,
നീ എന്നോട് വെള്ളം ചോദിച്ചത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. നീ യഹൂദനും ഞാൻ ശമരിയക്കാരിയുമാണ്.
യഹൂദർ ശമരിയക്കാരുടെ സുഹൃത്തുക്കളായിരുന്നില്ല. യേശു മറുപടി പറഞ്ഞു,
ദൈവത്തിന് എന്ത് തരാൻ കഴിയും എന്നതിനെപ്പറ്റി നിനക്കറിയില്ല. ദാഹജലം ചോദിച്ച ഞാൻ ആരെന്നും നിനക്കറിയില്ല. നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ചോദിക്കുകയും ഞാൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു.
സ്ത്രീ പറഞ്ഞു,
പ്രഭോ, അങ്ങേക്ക് എവിടെ നിന്ന് ജീവജലം കിട്ടും? കിണറിനാണെങ്കിൽ വളരെ ആഴമുണ്ട്. അങ്ങയുടെ കയ്യിലാകട്ടെ പാത്രവുമില്ല. നീ ഞങ്ങളുടെ പിതാവ് യാക്കോബിനേക്കാൾ ശ്രേഷ്ഠനാണോ? യാക്കോബാണ് ഞങ്ങൾക്ക് ഈ കിണർ നൽകിയത്. അവൻ ഇതിൽ നിന്നും സ്വയം വെള്ളം കുടിച്ചു. അവന്റെ മക്കളും അവന്റെ മൃഗങ്ങളും ഇതിൽ നിന്നാണ് വെള്ളം കുടിച്ചിരുന്നത്.
യേശു മറുപടി പറഞ്ഞു,
ഈ വെള്ളം കുടിക്കുന്നവർക്കൊക്കെ വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കില്ല. ഞാൻ നൽകുന്ന വെള്ളം അയാളിൽ ഒരു നീരുറവ പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. ഞാൻ നൽകുന്ന വെള്ളം അവനെ നിത്യജീവനിലേക്ക് നയിക്കും.
സ്ത്രീ യേശുവിനോട് പറഞ്ഞു,
പ്രഭു, എനിക്ക് ആ വെള്ളം തന്നാലും എനിക്ക് വീണ്ടും ദാഹമുണ്ടാകാതിരിക്കട്ടെ. പിന്നെ ഇവിടെ വെള്ളം കോരാനും വരേണ്ട ആവശ്യം ഉണ്ടാകില്ലല്ലോ.
യേശു അവളോട് പറഞ്ഞു,
പോയി നിന്റെ ഭർത്താവിനെയും കൂട്ടി മടങ്ങിവരൂ.
സ്ത്രീ മറുപടി പറഞ്ഞു,
പക്ഷേ എനിക്ക് ഭർത്താവില്ല.
യേശു അവളോട് പറഞ്ഞു,
നിനക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞത് ശരിയാണ്. യഥാർത്ഥത്തിൽ നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു. എന്നാൽ നിന്റെ കൂടെ ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ എന്നോട് സത്യം പറഞ്ഞു.
സ്ത്രീ പറഞ്ഞു,
പ്രഭോ, അങ്ങൊരു പ്രവാചകനാണ് എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ പർവ്വതത്തിൽ നമസ്കരിച്ചു വന്നു. എന്നാൽ നിങ്ങൾ യഹൂദർ അവകാശപ്പെടുന്നു യെരുശലേമാണ് നമസ്കരിക്കേണ്ട യഥാർത്ഥ സ്ഥലമെന്ന്.
യേശു പറഞ്ഞു,
സ്ത്രീയെ, എന്നിൽ വിശ്വസിക്കൂ. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് യെരുശലേമിലോ ഈ മലയിലോ അല്ലാതാകുന്ന സമയം വരുന്നു. നിങ്ങൾ ശമര്യക്കാർ മനസ്സിലാകാത്തതിനെ നമസ്കരിക്കുന്നു. ഞങ്ങൾ യഹൂദർ മനസ്സിലാകുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദരിൽ നിന്നാണ് വരുന്നത്. യഥാർത്ഥ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന സമയം വരും. ആ സമയം ഇതാ എത്തിക്കഴിഞ്ഞു. അത്തരത്തിലുള്ളവർ തന്റെ നമസ്കാരികളാകാനാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. ദൈവം ആത്മാവാണ്. അതിനാൽ ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം.
സ്ത്രീ പറഞ്ഞു,
മശിഹ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അവൻ ക്രിസ്തുവെന്ന് വിളിക്കപ്പെടുന്നു. മശിഹ വരുമ്പോൾ അവൻ ഞങ്ങൾക്കെല്ലാം വിശദമാക്കി തരും.
അപ്പോൾ യേശു പറഞ്ഞു,
ആ മനുഷ്യനാണ് നിന്നോട് സംസാരിക്കുന്നത്. ഞാനാണ് മശിഹ.
ആ സമയം യേശുവിന്റെ ശിഷ്യന്മാർ നഗരത്തിൽ നിന്നും മടങ്ങിയെത്തി. യേശു ഒരു സ്ത്രീയുമായി സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. എന്നാൽ നിനക്കെന്തു വേണം എന്നോ നീ എന്താണ് അവളോട് സംസാരിക്കുന്നത് എന്നോ ആരും ചോദിച്ചില്ല. അപ്പോൾ ആ സ്ത്രീ തന്റെ കുടം അവിടെ വെച്ച് നഗരത്തിലേക്ക് പോയി. അവൾ ആളുകളോട് ഇങ്ങനെ പറഞ്ഞു,
ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം ഒരാൾ എന്നോട് പറഞ്ഞു. വന്ന് അവനെ കാണുക, അവനായിരിക്കും ക്രിസ്തു.
അതിനാൽ ആളുകളെല്ലാം നഗരം വിട്ട് യേശുവിനെ കാണാൻ പോയി. ആ സ്ത്രീ നഗരത്തിലായിരിക്കവേ ശിഷ്യന്മാർ യേശുവിനോട് അപേക്ഷിച്ചു,
റബി, എന്തെങ്കിലും കഴിച്ചാലും.
പക്ഷേ യേശു പറഞ്ഞു,
എനിക്ക് നിങ്ങൾക്കറിയാത്ത ആഹാരമുണ്ട്.
അത് കേട്ട ശിഷ്യന്മാർ സ്വയം ചോദിച്ചു,
ഇനി ആരെങ്കിലും നേരത്തെ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തോ?
യേശു പറഞ്ഞു,
ദൈവം എന്നിൽ ഏൽപ്പിച്ച കർത്തവ്യ നിർവഹണമാണ് എന്റെ ഭക്ഷണം. അവൻ എന്നെ ഏൽപ്പിച്ച ജോലി തീർക്കുകയാണ് എന്റെ ഭക്ഷണം. വിതയ്ക്കുമ്പോൾ നിങ്ങൾ പറയും, 4 മാസം കൂടി കാത്തിരുന്നാൽ വിളവെടുക്കാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക, എന്നിട്ട് ജനങ്ങളെ നോക്കുക. വിളവെടുക്കാറായ വയൽ പോലെയാണവർ. കൊയ്യുന്നവൻ ഇപ്പോഴും കൂലി കിട്ടുന്നു, അയാൾ നിത്യജീവിതത്തിലേക്ക് വിളവ് ശേഖരിക്കുന്നു. അതിനാൽ ഇപ്പോൾ വിതച്ചവനും കൊയ്യുന്നവനും ഒരുപോലെ ആഹ്ലാദിക്കാം. നമ്മൾ പറയാറുണ്ടല്ലോ, ഒരാൾ വിതയ്ക്കുന്നു, വേറൊരാൾ കൊയ്യുന്നു. അത് സത്യമാകുന്നു. നിങ്ങൾ വിതയ്ക്കാത്തത് കൊയ്യാനാണ് ഞാൻ നിങ്ങളെ അയച്ചത്. മറ്റുള്ളവർ വേല ചെയ്യുന്നു, അവരുടെ വേലയ്ക്ക് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നു.
നഗരത്തിൽ നിന്നും ഒട്ടേറെ ശമരിയക്കാർ യേശുവിൽ വിശ്വസിച്ചു. യേശുവിനെപ്പറ്റി ആ സ്ത്രീ പറഞ്ഞത് കേട്ടാണവർ വിശ്വസിച്ചത്. അവൾ അവരോട് പറഞ്ഞു, ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു. ശമരിയക്കാർ യേശുവിന്റെ അടുത്തേക്ക് പോയി. തങ്ങളോടൊത്ത് താമസിക്കാൻ അവർ യേശുവിനോട് അപേക്ഷിച്ചു. അതിനാൽ അവൻ അവിടെ 2 ദിവസം തങ്ങി. യേശുവിന്റെ വാക്കുകൾ കേട്ട് വളരെ പേർ അവനിൽ വിശ്വസിച്ചു. ആളുകൾ ആ സ്ത്രീയോട് പറഞ്ഞു,
ആദ്യം നീ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ യേശുവിൽ വിശ്വസിച്ചു. ഇപ്പോൾ ഞങ്ങൾ സ്വയം കേട്ടതിന്റെ വെളിച്ചത്തിൽ വിശ്വസിക്കുന്നു. ഇവൻ തന്നെയാണ് ലോകരക്ഷകനെന്ന് ഞങ്ങൾ അറിയുന്നു.
2 ദിവസങ്ങൾക്ക് ശേഷം യേശു അവിടം വിട്ട് ഗലീലയിലേക്ക് പോയി. ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ ബഹുമാനമില്ല എന്ന് അതിനു മുമ്പാണ് യേശു പറഞ്ഞത്. ഗലീലയിൽ എത്തിയ യേശുവിനെ അവിടുത്തുകാർ സ്വീകരിച്ചു. യെരൂശലേമിലെ പെസഹ ഉത്സവത്തിൽ അവൻ ചെയ്ത കാര്യങ്ങൾ അവരെല്ലാം കണ്ടിരുന്നു. അവരും അവിടെ ഉണ്ടായിരുന്നു. ഗലീലയിലെ കാനാവിലേക്ക് യേശു വീണ്ടും പോയി. അവിടെയാണ് യേശു വെള്ളത്തെ വീഞ്ഞാക്കിയത്. രാജാവിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കഫർണഹൂമിൽ താമസിച്ചിരുന്നു. അയാളുടെ മകന് രോഗം പിടിപെട്ടിരുന്നു. യേശു യഹൂദ്യയിൽ നിന്ന് ഗലീലയിൽ എത്തിയിട്ടുണ്ടെന്ന് അയാൾ കേട്ടു. അതിനാൽ അയാൾ കാനാവിൽ യേശുവിന്റെ അടുത്തേക്ക് പോയി. കഫർണഹൂമിൽ വന്ന് തന്റെ പുത്രന്റെ രോഗം ഭേദമാക്കാൻ അയാൾ യേശുവിനോട് അപേക്ഷിച്ചു. ആ കുട്ടി മരിക്കാറായിരുന്നു. യേശു അയാളോട് പറഞ്ഞു,
എന്നിൽ വിശ്വസിക്കും മുമ്പ് നിങ്ങൾക്ക് വീര്യപ്രവർത്തികളും അത്ഭുത പ്രവർത്തികളും കാണണം അല്ലേ?
രാജാവിന്റെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു,
പ്രഭോ, എന്റെ കൊച്ചുമകൻ മരിക്കും മുമ്പ് എന്റെ വീട്ടിലേക്ക് വന്നാലും?
യേശു മറുപടി പറഞ്ഞു,
പോകൂ, നിന്റെ മകൻ ജീവിക്കും.
അയാൾ യേശുവിന്റെ വാക്കുകൾ വിശ്വസിച്ചു വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകും വഴി അയാളുടെ ദാസന്മാർ വന്ന് അയാളോട് പറഞ്ഞു,
അങ്ങയുടെ മകന് സുഖമായി.
അയാൾ ചോദിച്ചു,
എത്ര മണിക്കാണ് അവന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു തുടങ്ങിയത്?
ദാസന്മാർ മറുപടി പറഞ്ഞു,
ഇന്നലെ 1 മണിക്കാണ് പനി വിട്ടത്.
1 മണി സമയത്താണ് നിന്റെ മകൻ ജീവിക്കും എന്ന് യേശു പറഞ്ഞതെന്ന് അയാൾ ഓർത്തു. അതിനാൽ അയാളും അയാളുടെ വീട്ടുകാരും യേശുവിൽ വിശ്വസിച്ചു. യഹൂദ്യയിൽ നിന്നും ഗലീലയിൽ എത്തിയതിനു ശേഷം യേശു പ്രവർത്തിച്ച 2-ാമത്തെ വീര്യപ്രവൃത്തിയായിരുന്നു അത്.